ദൈവവചനശു ശുശ്രൂഷയ്ക്കായി ഈ രാത്രി നമ്മുടെ മധ്യയുള്ള ദൈവദാസന്മാർക്കായി ദൈവത്തെ നാം സ്തുതിക്കുന്നു. പാസ്റ്റർ ടി ഡി ബാബുവിനായി ഈ സമയത്ത് പ്രത്യേകം ദൈവത്തിന് നാം സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിൽ കടന്നുവന്ന് കർത്താവിന്റെ ആലോചന നമ്മളോട് അറിയിപ്പാൻ അദ്ദേഹത്തെ ദൈവം അയച്ചതിനായി ദൈവത്തിന് ഏറെയേറെ സ്തോത്രം. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഇരട്ടി ദേശത്ത് വളർത്തപ്പെട്ട ദൈവദാസൻ എറണാകുളത്ത് പാർത്ത കർത്താവിന്റെ വേലയിൽ വ്യാപൃതനായിരിക്കുന്നു. കേരളീയരായ നമ്മുടെ സമൂഹത്തിൽ അനേക വർഷങ്ങളായി ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഏറെ ഉപയോഗിക്കപ്പെടുന്ന ആ ദൈവദാസൻ ഈ രാത്രി നമ്മുടെ മധ്യത്തിൽ ക്രിസ്തുവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവം നമ്മെ ദൈവം തന്നെ തന്റെ അഭിഷേകത്തോടുകൂടെ നമ്മുടെ മധ്യത്തിൽ നിർത്തി നമ്മളോട് എല്ലാവരോടും ദൈവത്തിന്റെ ആലോചന അറിയിപ്പാൻ പ്രാർത്ഥനയോടെ തുറന്ന ഹൃദയത്തോടെ വാഞ്ചയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന്റെ ദാസൻ ദൈവത്തിന്റെ വചനം നമ്മളോട് ശുശ്രൂഷിക്കും.
ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ പ്രൊഫസർ പി പി തോമസ്, പിസിനാക്കിന്റെ പ്രധാന ഭാരവാഹികൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാര്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ആത്മീയ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ആത്മീയ പ്രബുദ്ധരായ ദൈവമക്കൾ, ഏവർക്കും ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും എന്റെ വന്ദനം. ഒരു പദവിയും ഇല്ലാത്ത ഒരു സാധാരണ മലയാളി ഉപദേശിയായ എന്നെ ഈ കോൺഫറൻസിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് പിസിനാക്കിന്റെ കമ്മിറ്റി സെലക്ട് ചെയ്തത് ഞാൻ വളരെ അഭിമാനത്തോടെ കാണുന്നു. അവസരമൊരുക്കിയ ഇതിന്റെ ഭാരവാഹികളോട് ഹൃദയംഗമായി ഞാൻ നന്ദി പറഞ്ഞു. ഇന്ന് ഉച്ചകഴിഞ്ഞത്തെ സെഷനിൽ അല്പനേരം ദൈവവചനം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം, ദൈവത്തിന്റെ അരുളപ്പാടിനോട് അധരം തുറന്ന് ആത്മാർത്ഥമായി പ്രതികരിക്കുന്ന കുറേ ആത്മാക്കൾ ഈ കോൺഫറൻസ് ഹാളിലുണ്ട്. യോസെഫ് ഒരു മന്ത്രിയായിരുന്നു, യേശുവിന്റെ രഹസ്യ ശിഷ്യനും. യേശുവിന്റെ മാർഗം മന്ത്രിമാർക്കും പറ്റും എന്നുള്ളതിന് തെളിവാണ് രഹസ്യ ശിഷ്യനായ യോസെഫ്. അദ്ദേഹം ചെയ്ത ഒരു മഹാദാനധർമ്മം സുവിശേഷങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലോകത്തിലാരും ഇതുവരെ അതിനു മുൻപോ അതിന് പിൻപോ ചെയ്തു എന്ന് നാം കേട്ടിട്ടില്ലാത്ത ഒരു ദാനധർമ്മം. മറ്റൊന്നുമല്ല, തന്റെ കല്ലറ യേശുവിന് കൊടുത്തു എന്താണ് മന്ത്രിയെ അതിന് പ്രേരിപ്പിച്ച ഘടകം? ഒരുപക്ഷെ മനസ്സിരുത്തി ആ ആശയം അപഗ്രഥിക്കുന്ന ഒരാളിന്റെ ഉള്ളിൽ ആത്മീകോത്തേജനപ്രദങ്ങളായ ഒരുപാട് ചിന്തകൾ ലഭിച്ചേക്കാം. പക്ഷേ സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചു പഠിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന ഒരു സത്യം, യോസെഫ് തന്റെ കല്ലറ യേശുവിന് കൊടുത്തത് യോസെഫിനറിയാതെ മൂന്നാം ദിവസം തിരിച്ചു കിട്ടും. മന്ത്രിയല്ലേ നഷ്ടക്കച്ചവടത്തിന് നിൽക്കൂ. ഞാൻ ഈ വാചകം മുഖവരിയിൽ ഉദ്ധരിച്ചത്. ഈ മന്ത്രിയുടെ മനസ്സ് നിങ്ങൾ കാണാൻ വേണ്ടിയല്ല, അത്ഭുത മന്ത്രിയായ കർത്താവിന്റെ മനസ്സ് ആ ചിന്തയിലൂടെ ഒന്നുയർത്താനാണ്. കർത്താവ് എന്താ ചെയ്തത്? ആ ആശയം പഠിച്ചാൽ നമ്മുടെ കർത്താവ് ആരാണ്, ആരാണവൻ? ഒരു കല്ലറയാണെങ്കിലും അങ്ങോട്ട് കൊടുത്താൽ അവൻ അവർക്ക് കടക്കാരനല്ല. അവൻ തിരിച്ചു കൊടുക്കും. ഇത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമാണെങ്കിൽ നമ്മുടെ യോഗങ്ങളിൽ വന്നു വന്ന് സ്തുതിക്കുന്നതിനു വരെ നമ്മൾ അളവ് വെച്ച് തുടങ്ങി. അതിന് പൊതുജനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെപ്പോലെയുള്ളവർ അതിന് കണക്ക് വെച്ച് തുടങ്ങി. ഒരെണ്ണം പറയാമോ, രണ്ടെണ്ണം പറയാമോ, പിന്നെ കൈ കൊടുത്ത് ഓരോന്നുകൂടെ പറയാമോ? അപ്പോ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ ഒരു അഞ്ചാറെണ്ണം പറഞ്ഞാൽ മതി. അതായിരുന്നില്ല നമ്മുടെ പണ്ടത്തെ പെന്തക്കോസ്ത്. ഞാൻ ആശയത്തിൽ നിന്ന് ഒരു ചിന്ത പറഞ്ഞോട്ടെ. ഇന്ന് രാത്രി അഭിശക്തന്മാർ ആഹ്വാനം ചെയ്യുന്നത് കൊണ്ടല്ല, പരപ്രേരണ കൂടാതെ മനസ്സ് തുറന്ന് നാം അങ്ങോട്ട് അവന് മഹത്വം കൊടുത്താൽ അവനാർക്കും കടക്കാരനല്ല. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പി, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പി എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന സങ്കീർത്തനം അവസാനിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുള്ള ആത്മീയരിതിനകത്തുണ്ടെങ്കിൽ ഒരു സത്യം നിങ്ങൾ ഗ്രഹിച്ചു കാണും. അവസാന വാക്യങ്ങൾ ഇങ്ങനെയാണ്: യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, അവൻ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അങ്ങോട്ട് കൊടുത്തത് മഹത്വം മാത്രമാ, എന്നാൽ അവൻ ഇങ്ങോട്ട് തന്നത് ശക്തിയാണ്, സമാധാനമാണ്, അനുഗ്രഹമാണ്. ഈ വചനത്തിലെ യാഥാർത്ഥ്യം മുൻവിധി കൂടാതെ ഉൾക്കൊള്ളാൻ വിശാല ഹൃദയമുള്ള വിശുദ്ധന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ ഇത് പെന്തക്കോസ്ത് യോഗമാകയാൽ ആധാരങ്ങളൊന്ന് ചലിപ്പിച്ച് ശബ്ദമൊന്നുയർത്തി പോരാ, പോരാ, പോരാ. ഒരു നിമിഷം, ഒരു നിമിഷം. നമ്മുടെ ചിന്താവിഷയം വിലാപങ്ങൾ 5:21. അതിനെ വിഭജിച്ചത് സെമിനാറിൽ 3 ഒന്ന്, പെന്തക്കോസ്തിന്റെ തനിമയിലേക്ക് മടങ്ങി വരണം. 2, ബന്ധങ്ങളിലേക്ക് മടങ്ങി വരണം. 3, ഉണർവിലേക്ക് മടങ്ങി വരണം. ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ സെഷനിൽ ബന്ധങ്ങളിലേക്ക് മടങ്ങി വരിക എന്ന ആശയത്തിന്റെ ഉപവിഭാഗം എന്നുള്ള നിലയിൽ ഒരാശയം ഞാൻ അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് രാത്രി വളരെ കാലിക പ്രാധാന്യമുള്ള ചില ചിന്തകൾ, സഭ എവിടെ നിന്ന് എങ്ങോട്ട്, എന്തിലേക്ക്, ഏതിലേക്ക് മടങ്ങി വരണം എന്ന് സമയപരിധി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5:2-4 വാക്യങ്ങളാണ് കുരിവാക്യമായിട്ട് ഈ രാത്രി നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തക പ്രവൃത്തികളുടെ പുസ്തകം 2:1-4 വാക്യങ്ങൾ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അന്യഭാഷ നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അത് ശരിയാണെന്ന് ഞാനും സമ്മതിക്കും, അങ്ങനെ പഠിപ്പിക്കുന്നവർക്ക്. പക്ഷേ അത് നിൽക്കില്ല. തുടങ്ങി എന്നേ തിരുവെഴുത്തിലുള്ളൂ, മുടങ്ങി എന്നെങ്ങുമില്ല. ഇന്നും ഈ ആധുനികതയുടെ വേലിയേറ്റത്തിലും അന്യഭാഷകളിൽ പരിസരം മറന്ന് ദൈവത്തെ ആരാധിക്കുന്ന വിശുദ്ധന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. 10 ദ്രമ്മയിൽ 1 നഷ്ടപ്പെട്ടപ്പോ ഉടമസ്ഥ വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചു വാരി കണ്ടെത്തും വരെ അന്വേഷിച്ചു. 100 ആടുകളിൽ 1 നഷ്ടപ്പെട്ടപ്പോ കണ്ടെത്തും വരെ ഇടയൻ ആടിനെ അന്വേഷിച്ചു. 2 മക്കളിൽ 1 മകൻ നഷ്ടപ്പെട്ടപ്പോ ആരും അവനെ അന്വേഷിച്ചു പോയില്ല. അവൻ മടങ്ങി വരണം. ദ്രമ്മയ്ക്ക് മടങ്ങി വരാൻ കഴിയില്ല. വഴിതെറ്റിയ ഒരാടിന് തിരിച്ചു വരാൻ കഴിയില്ല. എന്നാൽ അപ്പനിൽ നിന്നും സഹോദരനിൽ നിന്നും ബോധപൂർവം ദൂരദേശത്തേക്ക് പോയ മകൻ സുബോധം വന്ന് മടങ്ങി വന്നേ പറ്റൂ. പ്രൈസ് ദ ലോർഡ്. മടങ്ങി വരാൻ അവന് സുബോധം വന്നു എന്നാണ്. ശരിക്കും മടങ്ങി വരവിന് ഒരാൾ മടങ്ങി വരണമെങ്കിൽ ആൾക്ക് സുബോധം വരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് സുബോധം വരിക എന്നുള്ള പദത്തിന്റെ കൃത്യമായ അർത്ഥം? ഉത്തരം 1, ഞാൻ മുമ്പാരായിരുന്നു എന്നവന് ബോധം വരണം. ഞാൻ ഇപ്പോൾ ആരായിരിക്കുന്നു എന്നവന് ബോധം വരണം. ഞാൻ ഇനി ആരാകും എന്നവന് ബോധം വരണം. അതാണ് സുബോധം. ഞാൻ മുമ്പ് ആരായിരുന്നു, ഇപ്പോൾ ഞാൻ ആരാണ്, ഇനി ഞാൻ ആരാകേണ്ടവനാണ്. ആ അവബോധം ഈ കോൺഫറൻസിൽ പങ്കെടുത്ത് ഈ ദിവസങ്ങളിലെ വചന കേൾവിയിലൂടെ നല്ലൊരു പങ്കാളികളുടെ അകത്ത് ആത്മാവിൽ കൈവന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. അങ്ങനെയെങ്കിൽ ഈ കോൺഫറൻസ് ആശീർവാദം പറയുന്നതിനു മുൻപ് മടങ്ങി വന്നവന്റെ വീട്ടിലെ ആനന്ദം.
അത് മൂന്ന് ഹല്ലേലൂയ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആനന്ദമല്ല. മടങ്ങി വന്നവന്റെ വീട്ടിൽ വീടടക്കമാനന്ദിച്ചു എന്ന് പറയുന്ന അനുഭവം, ആത്മാവിൽ കൊതിക്കുന്ന എത്ര വിശുദ്ധന്മാർ. ഇത് വെറുതെ ഒരു തീം ചിന്തിച്ചു മടങ്ങാനല്ല, മടങ്ങി വന്നവരുടെ ഇടയിൽ ഒരാനന്ദമുണ്ട്, അതനുഭവിക്കാൻ ആത്മാവിൽ കൊതിക്കുന്ന വിശുദ്ധന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വളരെ പരിമിതപ്പെടുത്തി ചില ചിന്തകൾ പറയാനുള്ള അവസരമേ ഇനി എന്റെ മുമ്പിലുള്ളൂ. നമ്മള് കാലിക പ്രാധാന്യമുള്ള ഒരു ചിന്തയെന്ന് ഞാൻ പറഞ്ഞത്, അനുഗ്രഹത്തിൽ നിന്ന് നമ്മൾ ദൈവപ്രസാദത്തിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് അഭിമാനിക്കുന്നതിൽ നിന്ന് ദൈവം എന്നിൽ പ്രസാദിച്ചു എന്ന അനുഭവത്തിലേക്ക് ദൈവസഭ മടങ്ങി വരണം. എത്ര പേരെന്റെ ആശയത്തോട് പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കുറച്ച് പേരുടെ ആത്മാവിലുള്ള സപ്പോർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു മൂന്നാഴ്ച മുമ്പ് എന്റെ അമ്മ ചർച്ചിൽ ആരാധനയ്ക്ക് വന്നപ്പോ, സാക്ഷ്യത്തിനധികം സമയമില്ല, അമ്മയ്ക്ക് സമയം കൊടുത്തപ്പോൾ അമ്മ സാക്ഷി പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തെ നന്നായി അറിയാവുന്ന ബി എ സാമുവേലിന്റെ ഒക്കെ ഫാമിലി ഇവിടെ ഇരിപ്പുണ്ട്. അമ്മ പറഞ്ഞു, ഒന്നുമില്ലായ്മയിൽ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി, എന്റെ കുഞ്ഞുങ്ങൾ നാലുപേരും കർത്താവിന്റെ വേലയിലാണ്, ഒരു സൈക്കിള് പോലും അവർക്ക് ഇല്ലായിരുന്നു, ദൈവം അവരെ എല്ലാം അനുഗ്രഹിച്ചു, ഇപ്പം നാല് കുഞ്ഞുങ്ങൾക്കും വാഹനങ്ങളുണ്ട്, നാല് കുഞ്ഞുങ്ങൾക്കും വീടുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ദൈവം മാനിച്ചു. അമ്മയുടെ സാക്ഷ്യത്തിന്റെ രത്ന ചുരുക്കം സഭായോഗം കഴിഞ്ഞപ്പോ ഞാൻ ആ സാക്ഷ്യം മനസ്സിൽ കുറിച്ചു. എന്റെ മിസ്സസിനോട് ഞാൻ ചോദിച്ചു, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. മിസ്സസ് പറഞ്ഞു, പിന്നെ എന്തൊരു ചോദ്യം, ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ലയോ, നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോ നമുക്ക് ഒരു കട്ടിലേ ഉള്ളായിരുന്നു, ഇപ്പൊ നമുക്ക് നാല് കട്ടിലുണ്ട്. യെസ്, അന്ന് നമുക്ക് പല വീടുകളിൽ വന്ന് ഫ്രിഡ്ജുണ്ടായിരുന്നു, നമുക്ക് ഫ്രിഡ്ജുണ്ട്. അപ്പൊ ഞാൻ തുടങ്ങിയ ഒന്ന് രണ്ട് കാര്യം, ഫ്രിഡ്ജിന്റെയും കട്ടിലിന്റെയും കഥ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു മതി, നിർത്തിയത്. നമുക്ക് മനസ്സിലായി എന്തായി അനുഗ്രഹിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് സാക്ഷ്യത്തിന് സമയം കൊടുത്തു നോക്ക്, നമ്മുടെ കേരളത്തിലെ മലയാളികളാണല്ലോ നമ്മൾ, സാക്ഷ്യത്തിന് സമയം കൊടുത്തു നോക്ക്. എന്തോ പറയും, സത്യത്തിൽ മലയാളത്തിലെ ആ ഭംഗി കുറഞ്ഞ കുറച്ച് ശൈലികൾ നമ്മുടെ ഉണ്ട്. അമേരിക്കയുടെ പ്രദേശത്ത്, ഒരു വലിയ പ്രദേശം തന്നെയാണ്, അതാ കേരളത്തിന്റെ പ്രദേശത്ത് നിന്ന് അമേരിക്കയുടെ പ്രദേശത്ത് വന്നു എന്നിട്ട് പറയുന്നത് ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട്. എന്തുടുക്കും എന്തുടുക്കും എന്ന് ഭാരപ്പെട്ട സ്ഥാനത്ത്, അത് എന്നാ സ്ഥാനമാണെന്ന് എനിക്കറിയില്ല, അതൊക്കെ നമ്മുടെ ഇടയിൽ നീ എന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ചില പ്രയോഗങ്ങളാണ്. ഭാരപ്പെട്ട സ്ഥാനത്ത് ഇപ്പോൾ അലമാരി അങ്ങോട്ട് തുറന്നിട്ടേച്ച് ഏതൊടുക്കും ഏതൊടുക്കും എന്ന സ്ഥാനത്തേക്ക്. ദൈവം അനുഗ്രഹിച്ചു എന്ന് ഇന്നൊരു ഭക്തൻ പറയുന്നതിന്റെ ആകത്തുക. ഞാൻ രണ്ടു മൂന്ന് നാടൻ വാക്കുകളിൽ പ്രിയ ദൈവമക്കളെ ഓർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ, ദൈവം അനുഗ്രഹിച്ചു. സത്യമാണ്, ഞാൻ അത് നിഷേധിക്കാൻ നിൽക്കുകയല്ല. തിരുവെഴുത്ത് പഠിച്ചു നോക്കി, ഭൗതികമായി ഒരാളിനെ ദൈവം അനു പക്ഷേ ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് എന്നോട് വെറുപ്പോ വിദ്വേഷമോ തോന്നാം. പക്ഷേ കാലം എത്ര മാറിയാലും ഈ തലയ്ക്ക് മുകളിലെ ആകാശം മാറിയാലും ഞാൻ ചവിട്ടി നിൽക്കുന്ന ഭൂമി നീങ്ങിപ്പോയാലും വള്ളിയും പുള്ളിയും മാറില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു. സായിപ്പ് എന്തു പറയുന്നു എന്നുള്ളതല്ല, മാത്യു ഹെൻറിയുടെ കമന്ററി എന്തു പറയുന്നു എന്നുള്ളതല്ല ഒരു വിശുദ്ധന്റെ അഭിമാനം. തിരുവെഴുത്തെന്തു പറയുന്നു, പെട്ടെന്ന് ഞാൻ ഒരു ആശയം പറയാം. ഞാൻ പറഞ്ഞു വന്ന ആശയത്തിനൊരു തെളിവ്, എന്റെ വിലയിരുത്തലിൽ എന്റെ വേദപുസ്തക പഠനത്തിൽ ബൈബിളിൽ ഏറ്റവും മെച്ചമായ അനുഗ്രഹം അനുഭവിച്ച ഒരു കുടുംബം എന്ന് പറയുന്നത് ആദാമാവായിരുന്നു. അവർക്കാദ്യം കിട്ടിയത് ദൈവതേജസ്സിന്റെ വസ്ത്രം. അത് ഉടുത്തവരാരും ഇവിടെ ഇരിപ്പില്ല. രണ്ടാമത് അവരണിഞ്ഞത് അത്തിയില കൊണ്ടുള്ള അരയാണ്. ഞാൻ ചിലപ്പോൾ ആ ഭാഗം വായിക്കുമ്പോ പറയുമ്പോ ഓർത്തിട്ടുണ്ട്, ഈ അരയാട എന്ന് പറയുന്നത് മുട്ടിനു മുകളിൽ നിൽക്കുന്ന വേഷമാണ് എന്ന് പറഞ്ഞാൽ മിടി എന്ന് പറയാം. മിടി ഡിസൈൻ ചെയ്തത് ഹൗവയാണ്. എന്റെ ഒരു അത്ഭുതാവഹമായ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. നമ്മുടെ വല്യമ്മ ആളെ അമ്മയെ മോഡേണായി അല്ല, അവര് മുട്ടിന് താഴോട്ടുള്ള ഒരെണ്ണം ഉണ്ടാക്കി. അതല്ലേ ഇന്ന് നമ്മൾ കാണുന്നത്. ചിലത് നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പോഴേ നമുക്കറിയാം ഇതാ വല്യമ്മയുടെ കൊച്ചുമോളാ തോന്നുന്നത്. ശരീരം പ്രദർശിപ്പിക്കാനല്ല വസ്ത്രം ഡിസൈൻ ചെയ്യുന്നത്, നഗ്നത മറയ്ക്കാനാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തന് സുബോധം വന്നപ്പോൾ അവൻ ആദ്യം ചെയ്തത് വസ്ത്രം ധരിച്ചെന്ന് എഴുതി. അമേരിക്കൻ മലയാളികൾക്ക് മടങ്ങിവരവിനുള്ള സുബോധം വന്നെങ്കിൽ അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നേരിട്ട് കാണാം. ചേരെ തിന്നുന്ന നാട്ടി ചെല്ലുമ്പോ ചേരയുടെ നടുത്തുണ്ടം തിന്നണമെന്നുള്ള പ്രമാണം വേർപെട്ട വിശുദ്ധരുള്ളതല്ല. അത് വെയിൽ കൊണ്ടപ്പോ ആ മിടി ഉണങ്ങിപ്പോയി. അത് എനിക്ക് വിശദീകരിക്കാൻ നേരമില്ല. കാരണം ഈ അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കിയ ആ ദിവസം യഹോവ വെയിലാറിയപ്പം വന്നു എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. മനഃപൂർവമാണ് വെയിലാറാൻ ദൈവം വെയിറ്റ് ചെയ്തത്. ദൈവത്തിനറിയാം ഈ ഫാഷൻ ഡിസൈനർ ഒരു പകലിൽ കൂടുതൽ ഷൈൻ ചെയ്യത്തില്ല. പച്ചലയല്ലേ, വെയിൽ കൊള്ളുമ്പോൾ അത് കരിയിലാവും. ഒന്നിരുന്നേറ്റ് എഴുന്നേറ്റപ്പോ ഇതെല്ലാം പൊടിഞ്ഞുപോയി. ഈ ഒരു ചിന്ത കൂടെ ഇതിനോട് ചേർത്ത് വന്നോട്ടെ. എന്റെ മനസ്സിൽ വന്നത് ആദമു ഹവ്വയും അത്തിമരത്തിന്റെ ചുവട്ടിലാണ് ഒളിച്ചിരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പ്രസംഗിക്കുന്നതിൽ തെറ്റില്ല. കാരണം അത്തിയില കൊണ്ട് അരയാട ഉണ്ടാക്കി എന്നുള്ളവരും അവർ ഒളിച്ചിരുന്നേ ഉള്ളൂ. ഒളിച്ചിരുന്നു, നിങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഒളിച്ചിരുന്നു പറയാൻ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പണ്ട് കണ്ണൂര് സാറ്റ് കളി എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. സാറ്റ് കളി കണ്ടുപിടിച്ചത് ഇവരാ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വന്നു നോക്കി, യേശുവിനെ കാണാൻ, യേശു സക്കായിയെ കാണാതിരിക്കാൻ സക്കായി കയറിയതും അത്തിയേന. ഇത്തരം വ്യത്യാസമേ ഉള്ളൂ. വല്യപ്പനും വല്യമ്മയും അത്തിയുടെ ചുവട്ടിലാണ് സാറ്റ് കളിച്ചതെങ്കിൽ തലമുറയുടെ കാലം വന്നപ്പോ
അവർ അത്തിയുടെ മേളിക്ക്
ഇറങ്ങിവാന്ന് നമ്മൾ വിളിക്കുമ്പോ അവര് വരാത്തേന്റെ കാര്യം, നിങ്ങൾ ചുവട്ടിൽ ഇരുന്ന് കുറെ കളിച്ചതല്ലേ പണ്ട്, ഞങ്ങൾ ഇനി മുകളിൽ ഇരുന്ന് കളിക്കട്ടെ. തലമുറകളുടെ മുൻപിൽ മാതാപിതാക്കൾ തികഞ്ഞ മാതൃകയോടെ ജീവിക്കുവാൻ ഈ തലമുറയിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട ആദ്യ കുടുംബം, സ്വയം തുന്നിയുണ്ടാക്കിയ അത്തിയില കൊണ്ടുള്ള അരയാടയും നഷ്ടപ്പെട്ട ആദ്യ കുടുംബം, ലജ്ജാഭാരത്തോടെ ഒളിച്ചും മറഞ്ഞും കഴിയവേ എന്റെ ദൈവം ചെയ്തത് തിരുവെഴുത്തിൽ വായിച്ചിട്ടുള്ള ഒരു ഭക്തനും അതരം തുറക്കാതെ ആ ഭാഗം ധ്യാനിക്കാൻ കഴിയില്ല. ഞാൻ ആ ഭാഗം വായിച്ചിട്ടുള്ളപ്പോഴൊക്കെ എന്റെ കർത്താവിനെ ഞാൻ സ്തുതിച്ചിട്ടുണ്ട്. കാരണം ദൈവത്തെ നിഷേധിച്ചിട്ടും ദൈവത്തിന്റെ കൽപ്പന പരസ്യമായി ലംഘിച്ചിട്ടും ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയാത്ത പ്രവൃത്തി ഇവർ ചെയ്തിട്ടും ദൈവം അവരോട് എങ്ങനെ പ്രതികരിച്ചു? അവരെ ലജ്ജ കേൾപ്പിക്കുന്നില്ല അവിടെ, അവരെ നിന്നയ്ക്കായി ദൈവം വിട്ടുകൊടുക്കുന്നില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് യഹോവയായ ദൈവം തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. കണ്ടോ, ഉടുപ്പെന്ന പദമാ. ഞാൻ പല നിലയിൽ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചപ്പോ ആ സെയിം ഡ്രസ് പാറ്റേണാണ് അറബികളും യഹൂദന്മാരും ഒക്കെ ഉപയോഗിക്കുന്നത്. ഉടുപ്പെന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ നഗ്നത മറയുന്ന ഉടുപ്പ്. അതാ ദൈവം ഡിസൈൻ ചെയ്തത്. അതിന് ദൈവം ഉപയോഗിച്ച മെറ്റീരിയൽ ലെതർ. പ്രായപൂർത്തിയായ രണ്ടു പേർക്ക് ലെതറുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു ഉടുപ്പ് വാങ്ങണമെങ്കിൽ എന്ത് ചിലവാകുമെന്ന് ഈ സമ്പന്ന രാഷ്ട്രത്തിൽ താമസിക്കുന്ന നിങ്ങൾക്ക് എന്നെ കളറിയാം. അപ്പോ ഏറ്റവും വില കൂടിയ വസ്ത്രം ആദവിനെയും ഹൗവയെയും അണിയിച്ച് ദൈവം അവരെ അങ്ങനെ ആദരിച്ചത് എപ്പോ? അവർ പാപം ചെയ്ത ശേഷം. ഞാൻ പറഞ്ഞ ആശയത്തിന്റെ ഒരു തെളിവ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഒരാളെ ഭൗതികമായി ദൈവം മാനിക്കുന്നത് ആളിൽ ദൈവം പ്രസാദിച്ചിട്ടല്ല, സൃഷ്ടിയോട് സൃഷ്ടിതാവിനുള്ള കടപ്പാട്. തിരുവിടുത്തിലേക്ക് പിന്നെയും വന്നു നോക്കൂ. പാറയോട് കൽപ്പിക്കാൻ ആ പ്രമാണം. പാറയെ മോശയടിച്ചു ഒന്നല്ല രണ്ടു തവണ. കാര്യമായ തെറ്റാണ് മോശ ചെയ്തത്, പക്ഷേ അനുഗ്രഹം ദൈവം തടഞ്ഞില്ല. പാറയിൽ നിന്ന് ദൈവം ജനത്തിന് വെള്ളം കൊടുത്തു.
യെശയ്യാവിന്റെ അധരത്തിൽ അശുദ്ധിയുണ്ടായിരുന്നു
എങ്കിലും ശുശ്രൂഷയിൽ യെശയ്യാവ് പുറകോട്ട് പോയില്ല. ആ അധരം കൊണ്ട് അഞ്ചധ്യായം യെശയ്യാവ് പ്രവചിച്ചു. കൊർന്നെല്യോസിനെ പോലെയുള്ള പുറജാതിക്കാരനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വർഗീയത പത്രോസിന്റെ അകത്തുണ്ടായിരുന്നു എങ്കിലും ആത്മാക്കളെ നേടാനോ സഭകൾ സ്ഥാപിക്കാനോ ദൈവം അതൊരു തടസ്സമായി കണ്ടില്ല. പ്രൈസ് ദ ലോർഡ്.
പക്ഷെ നിത്യതയുടെ കാര്യം വന്നപ്പോ
പത്രോസിനോട് പറഞ്ഞു, ഇനി നീ മടങ്ങി വരാനുള്ള സമയമാണ്. ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. പത്രോസിനെ കർത്താവ് ശുദ്ധീകരണത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. യെശയ്യാവിനെ ദൈവം ശുദ്ധീകരണത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. ശ്രദ്ധിക്കൂ, പാപവും പരിഹരിക്കപ്പെടേണ്ട അകൃത്യവും ജീവിതത്തിൽ ഇരിക്കെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് കുറവ് വരുന്നില്ല. ഓ, ഞാൻ ഭയപ്പെടുന്നു ഇന്ന് രാത്രി ഈ ദൈവത്തെ. ആമേൻ. പൗലോസ് എന്താ പറഞ്ഞേ? എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചേ ആ വാക്യം, തിന്നതാത്മീയം, കുടിച്ചതാത്മീയം, അനുഗമിച്ച പാറ ആത്മീയം, മുഴുവൻ ആത്മമയമ. പക്ഷെ തൊട്ട് താഴത്തെ വാക്യം ശ്രദ്ധിച്ചേ,
എങ്കിലും
എന്ന് പറഞ്ഞാൽ ജനത്തെ ആത്മീയമായും ഭൗതികമായും ദൈവം അനുഗ്രഹിച്ചു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന വിശുദ്ധന്മാരോട് ഈ കോൺഫറൻസിൽ പരിശുദ്ധാത്മാവ് തുറന്നിടപെടുന്നു.
അനുഗ്രഹിക്കപ്പെട്ടവരെ ചേർക്കാനല്ല എന്റെ കർത്താവ് വരാൻ പോകുന്നത്, വിശുദ്ധന്മാരെ ചേർക്കാനാ.
ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്നത് ആൾ വിശുദ്ധനായതുകൊണ്ടല്ല, ദൈവം ഒരാളെ മാനിക്കുന്നത് ആളിൽ ദൈവം പ്രസാദിച്ചിട്ടല്ല, എന്നാൽ ഈ ലോക ജീവിതത്തിൽ അവൻ നമ്മെ അപമാനിക്കില്ല, അവൻ നമ്മെ ആദരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ കാഹളം ധ്വനിക്കുമ്പോ, നിത്യതയുമായി ബന്ധപ്പെടുത്തുമ്പോ അനുഗ്രഹിക്കപ്പെട്ടവനല്ല എടുക്കപ്പെടാൻ പോകുന്നത്. ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു ജീവിക്കുന്ന വിശുദ്ധന്മാർ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടും. ഓ ഹല്ലേലൂയാ. ദൈവം അനുഗ്രഹിച്ചു എന്ന അഭിമാനത്തിൽ നിന്ന് ദൈവം പ്രസാദിച്ചു എന്ന തലത്തിലേക്ക് സഭ മടങ്ങി വരട്ടെ. പ്രമാണ ശരാധനായ ഓ ഹല്ലേലൂയ. പോരാ, ഇന്ന് രാത്രി, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഇവിടെ വ്യാപരിക്കുന്നു. നമ്മെ ശുദ്ധീകരിക്കുന്ന വചനം, നമ്മെ ശുദ്ധീകരിക്കുന്ന ആത്മാവ്, നമ്മെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം ഇന്ന് രാത്രി യോഗത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
എനിക്ക് തന്ന സമയം ഇവിടെ തീരുക. ഞാൻ കുറെ കാര്യങ്ങൾ പ്രാർത്ഥിച്ച് എഴുതി വെച്ചതിലൊന്ന്, മോഹം പാപമാണ് അല്ലെ? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസംഗം. പക്ഷെ ഇന്നത്തെ പ്രസംഗത്തിൽ പറയുന്നത് കാറിനെ സ്വപ്നം കാണാനാണ്. കാറ് സ്വപ്നം കാണുക, കാറിനെ ഗർഭം ധരിക്കുക. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പ്രസവിക്കുന്നത് കാറല്ല, പ്രസവിക്കുന്നത് പാപത്തെയാണ്. പക്ഷെ കാറിനെ ഗർഭം ധരിക്കാൻ പറഞ്ഞാലും നമ്മുടെ ആളുകൾ അല്ലേലിയ പറയും, അതാണ് അതിന്റെ പ്രത്യേകത. മോഹം പാപമാണെങ്കിൽ അധികാരമോഹം മഹാപാപം. ദൈവം നിന്നെ ഒരു സ്ഥാനത്ത് അടങ്ങി പാർക്കുവാൻ
എന്തിനും തയ്യാറായ ഒരു വിഭാഗമല്ല ദൈവസഭയെ ഭരിക്കേണ്ടത്. ദൈവസഭയുടെ ലീഡർഷിപ്പ് വിശുദ്ധന്മാർക്കാണ്.
ശരതനായ ഭയപ്പെട്ടു പോയൊരു ഭാഗമുണ്ട് ബൈബിളിൽ.
ദൈവം ശമൂവേലിനോട് പറയുക, നീ ശൗലിനെ ഞാൻ നീക്കിയെന്നറിഞ്ഞിരിക്കുക, നീ വിഷമിക്കൊന്നും വേണ്ട.
ചില വിചാരിക്കുന്ന ചിലനില്ലെങ്കിൽ പിന്നെ എല്ലാം കുളമാകും. അങ്ങനെയുള്ളൊരു പ്രത്യേകം കണ്ടെത്തി അവരുടെ പേരെഴുതി വെച്ച് ഒരു മൂന്ന് ദിവസം പ്രാർത്ഥിക്കണം. ഞാനില്ലെങ്കിലും കാര്യങ്ങൾ നടക്കും. ദൈവമേ, എന്റെ സഹോദരൻ ഇപ്രാവശ്യം സെക്രട്ടറിയാണ്, എന്റെ സഹോദരൻ ഇപ്രാവശ്യം ഇതിന്റെ കൺവീനറാണ്, അവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവരായിരിക്കണം ഈ കോൺഫറൻസിന്റെ ഹാളിനകത്ത് കാലുകുത്തേണ്ടവർ.
അറിഞ്ഞായിരുന്നോ? ഇല്ല, അറിഞ്ഞില്ലേ? അയ്യോ, ഇപ്രാവശ്യം എന്തോ ആയിരുന്നു. അതേസമയം നമ്മൾ ഇരുന്ന ആ പീരീഡ് ഉണ്ടല്ലോ.
നീ ഇരുന്ന പീരീഡ് എല്ലാരും കണ്ടതാ. മോഹം, മോഹം, ആളാകാനുള്ള മോഹം. ശമൂവേലിനോട് ദൈവം പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നേ? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെട. ഇശായിയുടെ കുടുംബത്തിൽ ഞാനൊരുവനെ കണ്ടിരിക്കുന്നു. നിങ്ങൾ ശമൂവേൽ അവിടെ ദൈവം നമ്പരാനോട് പറയുന്ന ഒരു വാചകം നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടു,
ശൗൽ അറിഞ്ഞാൽ എന്നെ കൊല്ലുവെന്ന്.
എനിക്ക് സത്യത്തിൽ ആ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി.
ഈ ശൗലാരാ, ശൗലിനെ കുറിച്ച് നമ്മൾ അദ്ദേഹങ്ങൾ വായിക്കുന്നത്, ഒരിക്കൽ പൊതുരംഗത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് സാമാനങ്ങളുടെ ഇടയിൽ
ഒളിച്ചിരുന്നയാള ഈ ശൗല്
എന്ന് പറഞ്ഞാൽ ഭയങ്കര സഭാകമ്പം ഉണ്ടായിരുന്നയാളാ. പ്രാർത്ഥിക്കാൻ കയറ്റി നിർത്തിയ മുട്ടാടുവായിരുന്നു അന്ന് ഒളിച്ചിരുന്ന. ചിലർ നേരത്തെ പറയും, ശൗല് എന്നെ വിളിക്കല്ലേ ഒന്നിനും. അങ്ങനെ നിന്ന പുള്ളിയാ
ദൈവം പ്രഭുവായി അഭിഷേകം ചെയ്ത് രാജസ്ഥാനത്ത് കൊണ്ടുവന്നു. രണ്ടു ദിവസം, രണ്ട് വർഷം ആത്മാവിൽ ഭരിച്ചു, 38 വർഷം ജഡത്തിൽ ഭരിച്ചു. ദൈവം നീക്കി. ശൗൽ അറിഞ്ഞാൽ ശൗലിനെ കൊല്ലുമെന്ന് അധികാരമോഹം ഒരാളിന്റെ തലയ്ക്ക് പിടിച്ചാൽ അഭിഷേകമുള്ളവനെ കൊല്ലാൻ പോലും മടിക്കാത്ത ഒരു തലമുറ അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്രയധികം. പ്രൈസ് ദി ലോർഡ്.
അധികാരമോഹത്തിൽ നിന്ന് ദൈവജനം മടങ്ങി വരണം. അധികാരത്തിലെത്താൻ പണം ചിലവഴിക്കുകയും തരംതാണ രാഷ്ട്രീയത്തെക്കാൾ കുറഞ്ഞ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ലജ്ജാകരമായ സംവിധാനങ്ങൾ വിട്ട് വിശുദ്ധന്മാർ അപ്പോസ്തോലിക ഉപദേശത്തിലേക്ക് മടങ്ങി വരണം.
ജോമോൻ എന്നെ വിളിച്ചപ്പോ, ജോമോൻ എന്നെ പല പ്രാവശ്യം വിളിച്ചു, വിളിച്ചപ്പോഴൊക്കെ ഞാൻ ജോമോനോട് പറഞ്ഞു, ജോമോൻ മടങ്ങി വരണമേ എന്നുള്ള തീ നിങ്ങൾ ആര് തിരഞ്ഞെടുത്താലും അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കല്ല. അമേരിക്കൻ മലയാളികൾ കണ്ണുനീരിന്റെ റിസൾട്ടാ. പിതാക്കന്മാർ പട്ടിണി കിടന്ന് കരഞ്ഞും ഉപവസിച്ചും പ്രാർത്ഥിച്ചും തലമുറകളെ മാനിച്ച ദൈവത്തിന്റെ പരസ്യമായ റിസൾട്ടാ ഇവിടുത്തെ അമേരിക്കൻ മലയാളികൾ.
മടങ്ങി വരണമെന്നുള്ള തീമെങ്കിലും എടുക്കാൻ ഹൃദയത്തിൽ നിയോഗം ലഭിച്ചെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇടപെടലിന്റെ സമയമായി. ദൈവം നമ്മെ സ്നേഹിക്കുന്നു.
സഭ അപ്പോസ്തോലിക ഉപദേശത്തിലേക്ക് മടങ്ങി വരണമെന്ന് ഞാൻ പറഞ്ഞത്,
ആമേൻ. ബൈബിളിൽ ഏതാണ്ട് 22 സ്ഥലത്ത് ചീട്ടിട്ടെടുത്തു ചീട്ടിട്ടെടുത്തു എന്നുണ്ട്, പുഴുതിയ നിയമത്തിലും മഴ നിയമത്തിലും കൂടി. എന്നാൽ ഈ ബൈബിളിൽ 66 പുസ്തകങ്ങളിലെ 31,173 വാക്യങ്ങളുടെ ഇടയിൽ
വോട്ടിട്ടെടുത്തു എന്ന്
ഒരിടത്തുമില്ല.
അപ്പോസ്തോലിക കാലത്ത് പോലും ചീട്ട് സിസ്റ്റമാ.
നമ്മൾ അപ്പോസ്തോലിക ഉപദേശത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ദൈവസഭയിൽ കയറിപ്പറ്റിയ കുത്തഴിഞ്ഞ ഈ രാഷ്ട്രീയ ഇളക്കങ്ങൾക്കെതിരെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. എനിക്കറിയാം, എനിക്കറിയാം ചിലർ തീരുമാനമെടുക്കുന്ന രാത്രി എന്റെ രാത്രി. കർത്താവേ, എനിക്ക് അനുഗ്രഹം വേണ്ട, എനിക്ക് നിന്റെ പ്രസാദം മതി, നിന്റെ പ്രസാദം മതി. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു, പ്രാർത്ഥിക്കാൻ പോകുന്നു. രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ഉറപ്പുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം അതരങ്ങൾ ചലിപ്പിക്കാം. പോരാ 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 പദവി വേണ്ട. നീ തരുന്നത് വരെ, നീ ഞങ്ങളെ വെളിച്ചാക്കുന്നത് വരെ ഞങ്ങൾ ഒതുങ്ങിയിരുന്നോളാം, ഞങ്ങൾ ഒതുങ്ങിയിരുന്നോളാം. നിന്റെ അനുഗ്രഹമല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിന്റെ പ്രസാദമാണ്. രാത്രി ദൈവാത്മാവ് എന്നോട് ഇടപെട്ടത് ഉള്ളത്തിൽ ഉറപ്പുള്ളവരാണ് ഇതിനകത്തിരിക്കുന്നതെങ്കിൽ ഇത്രയും ശബ്ദം ഇവിടെ ഉയർന്നാൽ പോരാ.
കർത്താവേ, നല്ല വചനം ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പ്രസാദത്തിനായി ഞങ്ങളെ വിനയപ്പെടുത്തുന്നു. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ടാകണമേ, ഞങ്ങളുടെ ചുവട്ടടികൾ നിന്റെ ഹിതപ്രകാരമുള്ളതായി തീരണമേ. നിന്റെ ദാസനെ ഞങ്ങളുടെ മധ്യത്തിൽ നിന്റെ ആത്മാവിനാൽ നിലനിർത്തി ശുശ്രൂഷിപ്പിച്ചതിനായി നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ജനത്തെ വ്യക്തിപരമായി നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തുമാറാകണമേ, ഞങ്ങളുടെ പ്രാദേശിക സഭകളെ നിങ്ങളിലേക്ക് നിന്റെ ഹിതപ്രകാരം മടക്കി വരുത്തുമാറാകണമേ, ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഞങ്ങളുടെ സംഘടനകളെ ദൈവത്തിങ്കലേക്ക് നിന്റെ വചനപ്രകാരം മടക്കി വരുത്തുമാറാകണമേ. പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഈ ഓടി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ.